യേശു കർത്താവിന്റെ ഡിവൈൻ പ്ലാൻ. എന്തിനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത് എന്നുള്ളത് കർത്താവ് പറയുക. Why did Jesus came to this earth? യേശു പറയുകയാണ്, ഞാൻ എന്റെ ഇഷ്ടം അല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നു. There is only one purpose. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് യേശു ഇറങ്ങി വന്നതിന്റെ കാര്യം എന്താണെന്ന് യേശു ഡിക്ലെയർ ചെയ്യുക. എന്താണെന്നറിയാമോ? എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ. അത്ഭുതങ്ങൾ ചെയ്യുവാൻ വേണ്ടി വന്നതാണെന്നല്ല യേശു പറയുന്നത്. പിതാവിന്റെ പ്ലാനിന്റെ അകത്ത് അത്ഭുതമുണ്ടെങ്കിൽ ഓക്കെ. മനുഷ്യരുടെ ഭാരങ്ങളെ മാറ്റുവാൻ വേണ്ടിയാണെന്നല്ല യേശു പറയുന്നത്. പിതാവിന്റെ പ്ലാനിന്റെ അകത്ത് മനുഷ്യന്റെ ഭാരങ്ങളെ മാറ്റുന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ യേശുവിന്റെ ജീവിതത്തിന്റെ പർപ്പസ് ഒരൊറ്റ വാക്യമാണ്. ഞാൻ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു കാര്യം എപ്പോഴും തന്റെ കണ്ണിന് മുമ്പിൽ കാണണമെന്ന് യേശു എഴുതി വെച്ചിരുന്നെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ യേശു എഴുതി വെക്കുള്ളായിരുന്നു. എന്താണെന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടം. അവിടെ തന്നെ യേശു പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടം ചെയ്യുവാനല്ല വന്ന്. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അപ്പോ യേശുവിന്റെയും പിതാവിന്റെ ഇഷ്ടം തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. യേശു മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു യേശുവിന്. കാരണം എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം എന്താ? അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. ദൈവം ആരെങ്കിലും തടയുന്നുണ്ടോ? ദൈവം ആരെങ്കിലും തടയുന്നുണ്ടോ? കൊലപാതകി കൊത്താനായിട്ട് കത്തികൾ അവൻ പൊക്കുമ്പോൾ ദൈവം അവന്റെ കൈ കറി പിടിക്കുന്നില്ല. ഒരുവൻ മോഷ്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ദൈവം അവനെ തടയുന്നില്ല. ദൈവം എല്ലാവർക്കും കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകതയാണ് സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യം. പക്ഷെ യേശു പറഞ്ഞു, എന്റെ സ്വാതന്ത്ര്യം ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി അടിയറ വെച്ചിരിക്കുക. എനിക്കിഷ്ടമുള്ള പല കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ കാനായിലേക്ക് പോകാം, കഫർനൗമിലേക്ക് പോകാം, ഗലീലയിലേക്ക് പോകാം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഐ ഹാവ് ദ ഫ്രീഡം. പക്ഷേ ഞാൻ എന്റെ സ്വാതന്ത്ര്യം അടിയറ വെച്ചിരിക്കും. എന്തിനു വേണ്ടി എന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഈ ഒരൊറ്റ യേശു കർത്താവിന്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം യേശു ജീവിച്ചത്. ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രം യേശു ബാറ്റിൽ ചെയ്തത്, യുദ്ധം ചെയ്തത്. എന്തിനാണെന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. തന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങൾ എടുത്തപ്പോൾ ഗെത്സെമനയിലെ നിലവിളി എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? ഒറ്റ കാര്യമാ. ഗെത്സെമനയിൽ വെച്ച് അവന്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെയായി. ഒരൊറ്റ കാര്യമുള്ളൂ. എന്താണെന്നറിയാമോ? എന്റെ പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി മരിക്കുവാൻ. ദാറ്റ്സ് വൈ ജീസസ് കെയിം ഹിയർ. പിതാവിന്റെ ഹിതം അതായിരുന്നു, മരിക്കുവാൻ. പക്ഷെ ആ ഹിതത്തിന്റെ മുൻപില് യേശു ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയ സ്വരങ്ങൾ, എവിടെയാണ് നമ്മൾ യേശുവിനെ ശ്രദ്ധിക്കേണ്ടത്? വളരെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടം. എബ്രായ ലേഖനം, ഹീബ്രൂസ്, പത്താം അധ്യായം. ഹീബ്രൂസ് ചാപ്റ്റർ 10. എബ്രായ ലേഖനം 10-ാം അധ്യായം, അതിന്റെ 5-ാം വാക്യം വായിക്കാം. 5-ാം വാക്യം. ആ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടോ, അവിടെ ഇരിക്കുകയാണ് ഏഴാം വാക്യത്തില്, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. തന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ കുറിച്ച് യേശു പറയുക, ദൈവമേ ഞാൻ വരുന്നു. എന്തിനു വേണ്ടിയാ വരുന്നേ? ഒരൊറ്റ കാര്യത്തിന് വേണ്ടിട്ടാ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നത്തിങ് മോർ, നത്തിങ് ലെസ്, നത്തിങ് എൽസ്, ഓൺലി വൺ പർപ്പസ്, ദാറ്റ് ഈസ് ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ്. അതിനു വേണ്ടിയിട്ടാണ് യേശു രക്തം ചിന്താൻ പോയി, രക്തം ചിന്തിയത്. പ്രിയ സഹോദരങ്ങളെ, യേശു കർത്താവിന്റെ ജീവിതം മുഴുവൻ ഒറ്റ കാര്യം മാത്രം, പിതാവിന്റെ ഹിതം ചെയ്യണം, പിതാവിന്റെ ഹിതം ചെയ്യണം. നമ്മളും ആദ്യം ഈ കാര്യത്തിൽ നിന്ന് ഗ്രിപ്പിയപ്പെട്ടാലേ പിന്നെ ഹിതം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്നാമത് വേണ്ടത് പിതാവിന്റെ ഹിതം ചെയ്യാനുള്ള ഒരു ആഗ്രഹവും തീരുമാനവുമാണ്. പിതാവിന്റെ ഹിതം മാത്രം എന്റെ ജീവിതത്തിൽ മതിയെന്നുള്ള ആഗ്രഹവും തീരുമാനമുള്ളവർക്കേ പിതാവിന്റെ ഹിതം വെളിപ്പെട്ട് കിട്ടി തുടങ്ങത്തുള്ളൂ. അല്ലാത്ത ആർക്കും പിതാവിന്റെ ഹിതം വെളിപ്പെടുത്ത പോലുമില്ല. എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്റെ പിതാവ്, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനാണ് എന്നുള്ളൊരു തിരിച്ചറിവ നമ്മളെ ആദ്യമായി ഗ്രിപ്പ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താ? ഒരൊറ്റ പർപ്പസ് ഉള്ളതെന്നറിയാമോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുക. യേശുവിനെ ഭൂമിയില് മനുഷ്യനായി ജനിപ്പിച്ചെങ്കില് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ പർപ്പസിന് വേണ്ടിയിട്ടാണ്, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിലാക്കി വെച്ചു എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? എവിടെയായിരുന്നു? പിശാചിന്റെ അധികാരത്തിലായിരുന്നു. പിശാചിന്റെ പ്രത്യേകതയുണ്ട്, അവന്റെ ഇഷ്ടം ചെയ്തില്ല, അവൻ ചെയ്യിപ്പിക്കും. പിശാച് എങ്ങനെയാ? അവൻ ചെയ്യിപ്പിക്കും. അവിടെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവനത് ചെയ്യിപ്പിച്ചേ പിശാച് അടങ്ങുള്ളൂ. അതുകൊണ്ടാണല്ലോ ഈ മദ്യപിക്കുന്നവർ വീണ്ടും വീണ്ടും മദ്യപിക്കുന്നത്. എത്ര മദ്യപാനികൾക്ക് ആഗ്രഹമുണ്ടെന്ന് അറിയോ? കണ്ണീരോടെ വല്ലതും പറഞ്ഞു, എനിക്ക് മദ്യപിക്കണ്ട, പക്ഷെ അടുത്ത ദിവസം പിശാച് ചെയ്യിപ്പിക്കും, പോടാന്ന് പറയും. അതാ പിശാചിന്റെ പ്രത്യേകത, അവൻ ചെയ്യിപ്പിക്കും അവന്റെ ഇഷ്ടം. നമ്മൾ പറഞ്ഞില്ല ചില കാര്യങ്ങൾ മനസ്സിൽ തോന്നിയാ പിന്നെ ചെയ്യാതൊരു സ്വസ്ഥതയില്ലെന്ന്? എക്സാക്ട്ലി ഇതാ പിശാച് ചെയ്യിപ്പിക്കുന്ന. ഒരാളോടൊന്ന് രണ്ട് വർത്തമാനം പറയണം എന്നുള്ളൊരു ചിന്ത നമ്മൾ പറിച്ചെറിഞ്ഞിട്ട് പോകുന്നില്ല. ചിന്ത ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർത്താൽ മതി, ഈ ചിന്ത ഇടയ്ക്കിടയ്ക്ക് കയറി വരിക. അന്നാലും രണ്ടെണ്ണം പറയണം, പറയാതിരുന്ന ശരിയാകത്തില്ല. ഇപ്പോഴത്തെ പരിശുദ്ധാത്മാവിന്റെ ജെന്റിൽ വോയിസ് ഉണ്ട്, മോനെ വേണ്ട, വീട് ക്ഷമിക്ക, പോട്ടെ ഇപ്രാവശ്യം. പക്ഷെ പിശാചിന്റെ ചിന്ത വീണ്ടും വീണ്ടും കയറി വരികയാണ്. കുറച്ച് കഴിയുമ്പോൾ എന്തെന്നറിയോ? അവൻ ചെയ്യിപ്പിക്കും. രണ്ടെണ്ണം പറഞ്ഞു കഴിയുമ്പോൾ അന്നേരം ഭയങ്കര ആശ്വാസം, അന്നേരം രണ്ടെണ്ണം പറഞ്ഞല്ലോ. പക്ഷെ ആത്മീയനാണ് പറയാം, ഇങ്ങോട്ട് തിരിഞ്ഞ് കർത്താവിന്റെ സന്നിധി ചെല്ലുമ്പം അവന്റെ സ്വസ്ഥത പോവും. കാരണം അവന് മനസ്സിലായി പിതാവിന്റെ ഹിതമല്ല ചെയ്തേ, പിശാചിന്റെ ഹിതമാണ് ചെയ്തേ. വി ഹാവ് എ സ്ട്രഗിൾ, നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ കാര്യം. ഇതാണ് ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും തിരിച്ചറിയാത്ത യാഥാർത്ഥ്യമാണ് ആത്മീയ പോരാട്ടം. ഓരോ ജീവിതം, എവറി ഡേ വി ആർ ഇൻ എ ബാറ്റിൽ ഗ്രൗണ്ട്. ഓരോ ദിവസവും നമുക്ക് ആത്മീയ പോരാട്ടമുണ്ട് സഹോദരങ്ങളെ, പോരാട്ടമുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എവിടെ അതിന്റെ ഉറവിടം. പാപത്തിലേക്ക് നമ്മളെ വീഴിക്കാനാണെങ്കിൽ ഓർത്താൽ മതി പിശാച് നമ്മളെ പ്രസ് ചെയ്ത് നോക്കുക, വെളിയിൽ നിന്നുകൊണ്ട് അവൻ നമ്മളെ എന്ത് ചെയ്യാൻ നോക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുക, നമ്മളെ അവന്റെ ഇഷ്ടം ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ നിർബന്ധിക്കത്തില്ല കേട്ടോ, അങ്ങനെ ചെയ്യിപ്പിക്കാൻ നോക്കത്തില്ല, ജെന്റിൽ വോയിസ് ഉള്ളൂ, മോനെ ഡോണ്ട് ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. കാരണം എന്നറിയോ, ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തെ റെസ്പെക്ട് ചെയ്യുന്നു. കാരണം മനുഷ്യനാണോ, അവന് സ്വാതന്ത്ര്യമുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ജനിച്ചപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം പോലും എന്ത് സുഖമായിരുന്നല്ലേ. പക്ഷെ ദൈവം എന്നാണെന്നറിയോ, ദൈവത്തിന് അറിയണം ഈ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇവൻ എന്ത് ചെയ്യുമെന്ന് കാണാൻ ദൈവം നോക്കിയിരിക്കുക. ഈ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഇത് അവൻ അക്നോളജ് ചെയ്യോ? എന്തിനാണ് ഏദൻ തോട്ടത്തിന്റെ നടുക്ക് ദൈവം ഒരു ഒരു ഈ മരം വെച്ചത്? ഏറ്റവും വലിയ ക്വസ്റ്റ്യനാ. ദൈവം വെച്ചെന്തിനെന്നറിയാമോ? അവൻ ഈ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ദൈവത്തിനെന്ന് അറിയണം. അവന്റെ മുകളിൽ ഒരാളുണ്ട്, അതുകൊണ്ട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ളൊരു കാര്യം, അവൻ അത് തിരിച്ചറിഞ്ഞ് അത് ചോദിച്ചിട്ട് ചെയ്യണമെന്നൊരാഗ്രഹം ദൈവത്തിനുണ്ട്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ആ കിങ്ഡം പൂർത്തിയാകുള്ളൂ. സ്വരങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അടിച്ചേൽപ്പിക്കത്തില്ല, മറിച്ച് ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പിതാവേ ഞാനിത് ചെയ്യട്ടെ, പിതാവേ ഞാനിത് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സഹോദരങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനാദ്യം വേണ്ടത് പിതാവിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമെന്നുള്ള ഒരു ആഗ്രഹം. ഈ ആഗ്രഹമില്ലാത്തവരെ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്തങ്ങ് പോവും. എന്റെ ജീവിതത്തിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്നവർക്കായിട്ട് സ്തോത്രം. അവരോട് ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുക, അവരോട് ദൈവത്തിന് സംസാരിക്കാനായിട്ടുണ്ട്. അങ്ങനെ ചോദിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറഞ്ഞ പേരാണെന്നറിയാവോ? ദൈവത്തിന്റെ ഭക്തന്മാരെന്നാണ് അവരെ കുറിച്ച് അറിയപ്പെടുന്നത്. എന്താണ്? ദൈവത്തോട് ചോദിക്കുന്നത്, ദൈവമേ നിന്റെ ഹിതം എന്താ, ഇക്കാര്യം ഞാൻ എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ടേക്ക് പോകേണ്ടത്, എന്താണ് കർത്താവ് നിന്റെ പ്ലാൻ എന്താ, നിന്റെ പദ്ധതി എന്താ എന്ന് ചോദിക്കുന്നവർക്ക് ബൈബിൾ കൊടുത്തിരിക്കുന്ന ഒരു പേരുണ്ട്. എന്താണെന്നറിയാമോ? ഭക്തന്മാർ. സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട്, സങ്കീർത്തനം 25:14 വായിക്കാം. വായിച്ചു. The secret of the Lord is for those who fear him, and he will make them know his covenant. യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകുന്നു. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. സ്വരങ്ങളെ, ദൈവം ആരോടാണ് ഇടപെടാൻ ആഗ്രഹിക്കുന്നത്? ദൈവത്തോട്. ദൈവമേ നിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കുന്നവരോട്, ദൈവമേ എന്നെ കുറിച്ച് എന്റെ പ്ലാൻ എന്താ കർത്താവേ എന്ന് ചോദിക്കുന്നവരോട്, ഞാൻ കർത്താവ് ഈ ദിവസം എന്ത് ചെയ്യണം കർത്താവേ, ഞാൻ അങ്ങോട്ട് പോണോ കർത്താവേ, ഇത് ചോദിക്കുന്നവനാണ് ഭക്തൻ. കാരണം എന്താ അറിയോ? അവന്റെ കണ്ണ് എപ്പോഴും കർത്താവിനെ നോക്കിയിരിക്കുക. എനിക്ക് സ്വന്തമായിട്ടുള്ള താല്പര്യം ഇല്ല. അവൻ ഇടയ്ക്കിടെ കർത്താവിനോട് പറയാം, ദൈവമേ എനിക്ക് സ്വന്തമായിട്ടൊരു പ്ലാൻ ഇല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു പദ്ധതി ഇല്ല, എനിക്ക് എന്റെ ഇഷ്ടത്തിന് നീ എന്നെ കൈവിട്ട് കളയരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുണ്ട്. എങ്ങനെ എങ്ങനെ? ദൈവമേ എന്റെ സ്വന്തം ഇഷ്ടത്തിന് നീ എന്നെ കൈവിടരുത് കർത്താവേ. അവരോടുള്ള ദൈവത്തിന്റെ ഇടപെടൽ എന്താണെന്നറിയാമോ? He will make them know his covenant. അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ അവൻ അവരോട് സംസാരിക്കുന്നു, അവൻ അവരോട് ഇടപെടുന്നു. അല്ലാത്ത ആരോടും ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. So this is very important. അപ്പൊ നമ്മൾ ചോദിക്കണം, പിതാവ് എന്താ നിന്റെ ഹിതം എന്താ? എങ്ങനെ ചോദിക്കുന്നത്? യേശുവിന്റെ ജീവിതം നമുക്കിത് കാണാനായിട്ട് വരും. നമുക്കെല്ലാം പരിചയമുള്ള, പല പ്രാവശ്യം നമ്മൾ വചനം കേട്ടിട്ടുള്ള മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ, Mark chapter 1, നമ്മൾ കേട്ടിട്ടുള്ള ഭാഗമാണെങ്കിലും ഒന്നുകൂടെ ഞാൻ ഇന്ന് ശ്രദ്ധിക്കാനായിട്ട് ആഗ്രഹിക്കുക. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം 35 മുതൽ. ണ്ടോ? അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് എന്ന് പ്രാർത്ഥിച്ചു. എനിക്കൊന്ന് ഡോക്ടർ മുരളി ഇതിനെ കുറിച്ചൊക്കെ കാര്യമായി സംസാരിച്ചു തോന്നുന്നു. രാവിലെ ശിഷ്യന്മാർ എഴുന്നേറ്റപ്പം ആരില്ല? യേശുവില്ല. യേശുവില്ല എന്നുള്ളത് മാത്രമല്ല അടുത്ത പ്രശ്നം, പത്രോസ് ഇച്ചിരി അവിടെ കഴിഞ്ഞപ്പോഴത്തേന് യേശുവിനെ തപ്പി ആളുകൾ വരാനും കൂടെ തുടങ്ങി എന്നുള്ളത്. അപ്പോഴാണ് ഇവർ യേശുവിനെ അന്വേഷിക്കാൻ തുടങ്ങി. രാവിലെ കർത്താവ് എഴുന്നേറ്റ് പോയി. എന്താറിയാ ഒരൊറ്റ കാര്യമാ, പിതാവ് ഇന്നത്തെ ദിവസം എന്താ പ്ലാൻ, എന്നെ ചെയ്യണ്ടേ? രാവിലെ പോയി പ്രാർത്ഥിക്കുക. അപ്പോഴാണ് പത്രോസ് ഒരു നീടുമായിട്ട് വരിക. പത്രോസ് വരാണ്, കർത്താവേ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം അത്ഭുതം ഒക്കെ പ്രാപിച്ച ആൾക്കാർ വീണ്ടും മറ്റാൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം വന്ന് നിൽക്കുക. പക്ഷേ നീഡനുസരിച്ചല്ല യേശു മൂവ് ചെയ്തത്, യേശു മൂവ് ചെയ്തത് പിതാവിന്റെ ഹിതം അനുസരിച്ചാണ്. പ്രിയ സഹോദരങ്ങളെ, നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആത്മീയകാര്യോട് എഴുതി വെച്ചിരിക്കുകയാണ്. ഒരു വലിയ ജനക്കൂട്ടം അവിടെയുണ്ട്, ഒരു വലിയ ജനക്കൂട്ടം വന്നിരിക്കുന്നത് എന്താണെന്നറിയോ? എന്തിനെന്നറിയോ? സൗഖ്യം കിട്ടാനായിട്ടോ? നമ്മൾ കാണുന്നുണ്ട് യേശുവിന്റെ ഹോം ടൗണിൽ യേശു വളരെ അത്ഭുതങ്ങൾ ചെയ്തില്ല. എന്താ കാരണം? അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ വളരെ അത്ഭുതം പ്രവർത്തിച്ചില്ല. ഇവിടെ അവിശ്വാസമൊന്നുമില്ല, വിശ്വാസത്തോടുകൂടിയാ വന്നിരിക്കുന്നേ. ഇവര് വന്നത് വിശ്വാസത്തോടുകൂടിയാ അവര് വന്നേ. പക്ഷേ യേശു പറഞ്ഞു, ഞാൻ അടുത്ത ഊരുക്കളിലും അടുത്ത പട്ടണങ്ങളിലും പ്രസംഗിക്കേണ്ടതാകുന്നു, അതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥം യേശു അത്ഭുതം ചെയ്യത്തില്ലെന്നാണോ? നോ. അടുത്ത വാക്യം എന്നറിയോ? നോക്കി 39-ാം വാക്യം, verse 39. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. കണ്ടോ? അതിന്റെ അർത്ഥം പ്രസംഗിക്കുക മാത്രമാണെന്നല്ല, അത്ഭുതങ്ങൾ യേശുവിന്റെ ഭാഗമായിരുന്നു. ഭൂതങ്ങളെ പുറത്താക്കുന്നത്, അത്ഭുതങ്ങൾ ചെയ്യുന്നത് എല്ലാം യേശുവിന്റെ ശുശ്രൂഷയുടെ ഭാഗമായിരുന്നു യേശുവിന്റെ. പക്ഷേ പിതാവ് പറഞ്ഞു, മോനെ ഇന്നിവിടെ അല്ല ശുശ്രൂഷ, ഇവിടുത്തെ പരിപാടി ഇന്നലെ വൈകിട്ടുകൊണ്ട് കഴിഞ്ഞു. രാവിലെ എഴുന്നേറ്റ് പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ യേശുവിന് ക്ലാരിറ്റി കിട്ടി, അടുത്ത സ്ഥലത്തോട്ട് പോയാൽ മതി, ഇവിടെ നിന്ന് എന്ത് ചെയ്യാറായി? മൂവ് ചെയ്യാറായി. സ്വരങ്ങൾ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് യേശു അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിയത്? റീസൺ മറ്റൊന്നുമല്ല, അതിരാവിലെ എഴുന്നേറ്റ് പിതാവിനോട് ചോദിച്ചു, പിതാവേ ഇന്നത്തെ ദിവസം എന്നെ കുറിച്ചുള്ള നിന്റെ ഹിതം എന്താ? ഇനി യേശു അത് ചോദിച്ചില്ലെന്ന് നോക്കി എന്നാ സംഭവിച്ചേനെ? അവിടെ അത്ഭുതം നടന്നേനെ. കാരണം ഗിഫ്റ്റ് ഓൾറെഡി ഉണ്ടല്ലോ. അവിടെ ഭൂതങ്ങൾ പുറത്തായനെ, രോഗികളെ സൗഖ്യമായനെ, അവിടെ പ്രസംഗം നടന്നേനെ, ചിലർ മാനസാന്തരപ്പെടുക ഒക്കെ ചെയ്തേനെ, ഇതൊക്കെ നടന്നേനെ. പക്ഷേ ഒരു കാര്യം മാത്രം മിസ് ചെയ്യും, എന്താണെന്നറിയാമോ? പിതാവിന്റെ ഹിതം. സ്വരങ്ങൾ, എന്നെ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാ, ദൈവമേ നിന്റെ ഹിതം ഓരോ ദിവസം ചെയ്യുവാൻ എന്നെ സഹായിക്കണേ, നിന്റെ ഹിതം ചെയ്യുവാൻ. അപ്പോഴൊരു പക്ഷെ നമുക്കൊരു സംശയം വരും, ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേർക്ക് സംശയം ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം പൂർണ്ണ സമയ സുവിശേഷക്കാർക്കുള്ളല്ലേ? അവർക്കാണ് രാവിലെ ഇഷ്ടമുള്ളവർക്ക് എന്ത് ചെയ്യാം? രാവിലെ എന്താ ആരോട് ചോദിക്കുക? അല്ല പ്രാർത്ഥിക്കുക. ഇനിയിപ്പം ദിണ്ടുക്കൽ പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോകാം, ഉടുപ്പി പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോകാം, ഇനി മാവിലിക്കര പോകാൻ പറഞ്ഞ് അങ്ങോട്ട് പോകാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞങ്ങളെപ്പോഴുള്ളവർ കാര്യമോ? ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ദൈവഹിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ജോലി, അതാദ്യം തിരിച്ചറിയുക. ജോലി എന്ന് സഹോദരി സഹോദരന്മാരെ, ദൈവഹിതത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ ജോലി. പക്ഷേ ജോലി ചെയ്യുമ്പോഴും രാവിലെ ചോദിക്കണം, ദൈവമേ എന്നെ കുറിച്ചുള്ള എന്റെ ഹിതം എന്താ കർത്താവേ? അങ്ങനെയാണെങ്കിൽ ജോലിക്കിടയിലും ദൈവത്തിന് നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ജോലിക്ക് പോകുന്ന വഴിക്കും ദൈവത്തിന് നിങ്ങളിലൂടെ ചില ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുവാൻ കഴിയും. ഉച്ച സമയത്തുള്ള ഇന്റർവെല്ലിന്റെ സമയത്തും ദൈവത്തിന് നിങ്ങളോടുള്ള ഹിതം നിവർത്തിക്കുവാൻ കഴിയും. വൈകുന്നേരം മടങ്ങി വരുമ്പോഴും ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കുവാനായിട്ട് കഴിയും. അതാ പ്രത്യേകത. നമ്മൾ വിചാരിക്കുന്ന ജോലി ചെയ്യാൻ പോകുന്നതുകൊണ്ട് അതോടുകൂടി കഴിഞ്ഞോ? ജോലി ചെയ്യുന്നവരോടും ദൈവത്തിന്റെ ഹിതം, ദൈവത്തോട് ഹിതം ചോദിച്ച് ദൈവത്തിന്റെ ഹിതം. അല്ലെങ്കിലുണ്ടല്ലോ, നമ്മുടെ ജീവിതം ഒരു ഒരു പൂർത്തീകരണത്തിലേക്ക് വരത്തില്ല. ഈ ശ്രദ്ധിച്ചോണം, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായം. ഇത് നമുക്കറിയാവുന്ന വചനമാണ്, എങ്കിലും നമ്മൾ ആ വചനം ഒന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 34-ാം വാക്യം, 4:34 ജോൺ. ആ, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തേക്കുന്നു തന്നെ എന്റെ ആഹാരം. കണ്ടോ? യേശു നടന്നു വരുന്ന വഴി ശമര്യയിലായപ്പോൾ എന്ത് ചെയ്തു? സുഖാർ എന്ന പട്ടണത്തില് അവിടെ അവിടെ ആ നടന്നു പോകുന്ന വഴി യേശു ചോദിച്ചു, പിതാവ് എന്നാ ചെയ്യണം? യേശു പറഞ്ഞു, യേശു ദാഹിച്ചിട്ട് വഴിയരികെ എന്ത് ചെയ്തു? ഇരുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ദാഹിച്ചിട്ട് വഴിയരികെ ഇരുന്നു. ഞാൻ പറയാം, പിതാവിന്റെ ഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നവന്റെ ദാഹത്തിൽ പോലും ദൈവഹിതം നിവർത്തിക്കപ്പെടുന്നു. പിതാവിന്റെ ഹിതം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ജീവിക്കുന്നവൻ, അവൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറിയാൽ അതിന്റെ അകത്തും ദൈവത്തിന്റെ ഹിതം നിവർത്തിക്കപ്പെടും. ദാഹിച്ചിട്ട് അവിടെ ഇരുന്ന, കാരണം പിതാവിന്റെ ഹിതം അന്നേരം എന്ത് ചെയ്തു? റൈറ്റ് ടൈമിൽ ശമര്യക്കാരി വരിക, സുവിശേഷം പറഞ്ഞു. ശിഷ്യന്മാരൊന്ന് പേശി പറയുകയാണ്, എന്റെ ദാഹവും പോയി, എന്റെ വിശപ്പും പോയി, കാരണം ഞാൻ എന്റെ പിതാവിന്റെ ഹിതം ഇവിടെ നിവർത്തിക്കുകയായിരുന്നു. പ്രിയസോരങ്ങളെ, ഞാൻ പറഞ്ഞ ദിവസങ്ങളിൽ ഈ ചിന്ത നമ്മളെ ഗ്രിപ്പാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹിതം ചെയ്യുന്നോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നേ. നിങ്ങൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ദൈവഹിതത്തെ കുറിച്ച് പേടിച്ച് ജീവിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെ പേടിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട്. രാവിലെ ഒരു ചിന്ത, ഇവിടെ നിറങ്ങുന്ന ദൈവഹിതമാണോ? പിന്നെ അടുത്ത് എന്ത്, ഇറങ്ങാതിരിക്കുന്ന ദൈവഹിതമാണോ? പിന്നെ ആ പാടെ കൺഫ്യൂഷൻ ഉള്ള സമയത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, അതിനുവേണ്ടി ദൈവമുഖം അന്വേഷിക്കുന്നവൻ, അത്രയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ ദൈവഹിതം കൃത്യമായി നിർവഹിക്കുവാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരു പിതാവുണ്ട്. കാരണമറിയോ, ഒരു ജെന്റിൽ വോയിസ് കൊണ്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പിതാവിന്. പക്ഷെ സ്വന്തം ഹിതം നിവർത്തിക്കാൻ തീരുമാനം എടുത്തിരിക്കുന്ന ഒരു രക്ഷയില്ല, അവർ വിട്ടടിച്ച് പോവുള്ളൂ. പിതാവിന് ഇനി പരിശുദ്ധാത്മാ പറഞ്ഞാൽ ഒരു കേൾക്കത്തില്ലെന്ന് അറിയാണ്ട് ദൈവം മിണ്ടത്തില്ല അവരോട്. ഞാൻ പറഞ്ഞ, ആദ്യം നമുക്ക് വേണ്ടത് പിതാവിന്റെ ഹിതത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹമാണ് വേണ്ടത്. ദൈവമേ, നിന്റെ ഹിതം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ ആക്കി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്ന ചിന്ത നമ്മളെ ഭരിക്കണം. അടുത്ത കാര്യം, ദൈവത്തോട് ചോദിക്കണം, ദൈവമേ ഇന്ന ദിവസം ഞാൻ എന്ത് ചെയ്യണം കർത്താവേ? ഇനി അഥവാ ദൈവത്തെ കുറിച്ച് ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? പറഞ്ഞു വേണം, കർത്താവ് ഞാൻ അങ്ങോട്ട് പോവുക, എങ്കിലും നിന്റെ ഹിതമേ എന്റെ ജീവിതത്തിൽ നിറവേറാവുള്ളൂ എന്ന് ആ ഒരു സമർപ്പണത്തോടുകൂടെ പോവുകയാണെങ്കിൽ ഞാൻ പറയാം, പോകുന്ന വഴിയിൽ ദൈവത്തിന് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലോ? ഇനി യോഹനൻ 17:17 അധ്യായമായപ്പോഴത്തേന്, 4 ദൈവഹിതം നിവർത്തിച്ച് യേശു മുന്നോട്ട് പോവുകയാണ്. എന്നാൽ 17 വന്നപ്പോൾ അതിന്റെ നാലാം വാക്യം, 17:4. ആ കണ്ടോ, 17 തന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് യേശു വന്നപ്പോൾ പറയുക, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. അടുത്തെന്താണ്? നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി എന്ത് ചെയ്തു? തികച്ചു. എന്തൊക്കെ പ്രവൃത്തിയാണോ നീ എനിക്ക് ചെയ്യുവാൻ തന്നത്, ഞാൻ അതൊക്കെ തികച്ചു. അവസാന കുരിശ കിടന്നുകൊണ്ടാ പറഞ്ഞ ടെറ്റലസ്റ്റായി, എല്ലാം നിവൃത്തിയായി, എന്തൊക്കെ ചെയ്യാനുണ്ടോ അത് മുഴുവൻ നിവൃത്തിയായി എന്ന് പറഞ്ഞിട്ടാണ് യേശു പ്രാണനെ വിട്ടത്. എന്തുകൊണ്ടെന്നറിയാവോ? എവിടെ ആരംഭിച്ചെന്നറിയാവോ? ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. അവിടെയാ തുടങ്ങിയത്. ഈ ഭൂമിയിലേക്ക് വന്നപ്പോ തന്നെ യേശു ഇടയ്ക്കിടയ്ക്ക് ഡിക്ലെയർ ചെയ്യുക, ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്ര ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. ആഗ്രഹം നിങ്ങൾ കണ്ടോ? ആ ഒരു വാഞ്ച കണ്ടോ? അതിനുവേണ്ടി ദൈവമോ അന്വേഷിക്കാനായിട്ടുള്ള താല്പര്യം കണ്ടോ? ഇത്രയാണ് നമുക്ക് വേണ്ടത്. ദൈവഹിതം നിവർത്തിച്ചോ ഇല്ലയോ എന്നല്ല ഞാൻ ചോദിക്കുന്നേ. നിങ്ങൾ അങ്ങനെ കിടന്ന് കൺഫ്യൂസ്ഡ് ആകണ്ടോ? അയ്യോ, ഇന്നത്തെ ദിവസം ദൈവഹിതം നിവർത്തിച്ചായിരുന്നു, നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പക്ഷേ ദൈവഹിതം നിവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഭൂമിയിലായിരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. 2, അതിനുവേണ്ടി കർത്താവിനെ സീക്കണം. അങ്ങനെ അത്ര ചെയ്താൽ മതി, ബാക്കിയൊക്കെ കൃത്യം ഫോൾ ഇൻ ലൈൻ. ദൈവം കൃത്യം കൃത്യ സാഹചര്യങ്ങളെ കൊണ്ടുവരും. അങ്ങനെയുള്ളവൻ ബസ് യാത്ര ചെയ്യുമ്പോൾ അവന്റെ തൊട്ടടുത്ത് ആരെങ്കിലും ദൈവം കൊണ്ടുവന്നിരുത്തും. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ ദൈവം ആരെങ്കിലും കൊണ്ടുവന്നിരുത്തും. ഒന്നും വേണ്ട, ആരെങ്കിലും വീട്ടിൽ കയറി വരും. സാഹചര്യങ്ങളെ ദൈവം ഒരുക്കും, സൗരങ്ങളെ സാഹചര്യങ്ങളെ ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിലേക്ക് വരാം. റോമാലേഖനം 12-ാം അധ്യായം 12-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. കണ്ടോ, ശ്രദ്ധിച്ച സഹോദരങ്ങളെ, റോമാലേഖനം 12-ാം അധ്യായം കൃപാവരങ്ങളെ കുറിച്ചുള്ള ചെറിയൊരു ചാപ്റ്ററാ. കൃപാവരങ്ങൾ, ഗിഫ്റ്റ്സ്. ഇതാർക്കായി റോമാലേഖനം എഴുതിയെന്നറിയോ? നമ്മളിത് വായിക്കുമ്പോ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തന എന്നറിയോ? ഇതൊക്കെ പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യുന്ന കൃപാവരങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കുള്ള ഒന്നോ? റോമാലേഖനം എഴുതിയത് ഫുൾ ടൈം മിനിസ്റ്റേഴ്സിന് വേണ്ടി അല്ല. ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് തന്നെ ഇല്ല കേട്ടോ. സാറിന് നമ്മൾ ഉപയോഗിക്കുന്ന പദമായിട്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. റോമാലേഖനം എഴുതിയ റോമിലുള്ള സാധാരണക്കാർക്ക് വേണ്ടി എഴുതിയതാ. റോമാ സഭയിൽ കൂടി വരുന്ന വിശ്വാസികൾക്ക് വേണ്ടി എഴുതിയതാ. അവരോട് പറയുകയാണ്, എന്താണ്? ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരങ്ങളുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം? ആ വരങ്ങൾ നാം എക്സർസൈസ് ചെയ്യണം. സോരങ്ങളെ, നമുക്ക് ഞാൻ പറഞ്ഞുള്ള ദൈവത്തിന്റെ ഹിതം എന്ന് പറഞ്ഞ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ദൈവഹിതമാണ്. നമ്മള് ചോദിക്കുന്ന ദൈവഹിതം എന്നറിയോ? നമ്മൾ ചോദിക്കുന്ന ദൈവഹിതം, ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജോലിയില്ല ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന. കർത്താവ്, എന്റെ ജോലി 50,000 രൂപ സാലറി, 75,000 രൂപ സാലറി. ഷൽദന്റെ കൺഫ്യൂഷനാണ്. 50,000 രൂപയുടെ ജോലി തൊട്ടടുത്താണ്, 75,000 ഇച്ചിരി ദൂരെയാണ്. കർത്താവ്, ഞാൻ ആ പട കൺഫ്യൂസ്ഡ് ആയിരിക്കുക. 75,000 വേണോ, തൊട്ടടുത്തുള്ള ജോലി വേണോ? ആ പട കൺഫ്യൂഷനായി. ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ. നമ്മൾ ഇവിടെ ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ ചോദിക്കുന്ന ജോലിയിലുള്ള ദൈവഹിതം, വിവാഹത്തിലുള്ള ദൈവഹിതം, അല്ലെങ്കിൽ വീട് എവിടെ താമസിക്കണം എന്നുള്ള ദൈവഹിതം. താമസിക്കുന്നത് വേറൊന്നുമല്ല, അതിന്റെ സൗകര്യങ്ങളായിരിക്കണം. സഭയിലുള്ള ആൾക്കാരൊക്കെ അടുത്തുണ്ടെങ്കിൽ എല്ലാം സൗകര്യമാണ് എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇവിടെ നമുക്ക് പറ്റിയപ്പോ ദൈവം, എന്നിട്ട് നമ്മൾ പറയാണ് ഒരു ക്ലാരിറ്റിയും ബ്രദറെ കിട്ടുന്നില്ലല്ലോ. പല പ്രാവശ്യം പ്രാർത്ഥിച്ചു, ദൈവം ഒന്നും സംസാരിക്കുന്നില്ല. ഞാൻ പറയാം, ഇനി നിങ്ങൾ 21 ദിവസം അതിനുവേണ്ടി ഉപവസിച്ചാലും സംസാരിക്കത്തില്ല. കാരണം ദൈവത്തിന് അത് വലിയ വിഷയമല്ലെന്ന്. നിങ്ങൾ ഏത് ജോലി എടുത്താൽ ദൈവത്തിന് തന്നെ. പക്ഷേ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട്, ദൈവനാമത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ തക്കവണ്ണം ദൈവമേ ഏത് ജോലി ഞാൻ തിരഞ്ഞെടുക്കണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗോഡ് ഈസ് ഇൻട്രസ്റ്റഡ്. ഞാൻ പറഞ്ഞ അനേകം പേര് ദൈവഹിതം ചോദിച്ചിട്ട് ഒരു ക്ലാരിറ്റിയും കിട്ടാത്തതിന്റെ കാരണം ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടല്ല ചിന്തിക്കുന്നത്. നമ്മുടെ ചിന്ത മാറിപ്പോയി. യേശുവിനെ എപ്പോ തുടങ്ങിയെന്നറിയോ ദൈവരാജ്യത്തിന്റെ ചിന്ത? ഇനി സൺഡേ സ്കൂളിലുള്ള ആ ഗ്രൂപ്പിനോട് ഞാൻ പറയാം, When Jesus was 12 years old, he said to his father and mother, I should be in my father's business. What? I should be in my father's business. When he was 12 years old, 12 vayassullappam yesu chodichu enna ariyavo perunaal ellam kaiyinu padiye povan thodangiyappo yesu pidavane odichu, pidave njan enna cheyanam? Pidav paranju, mone nee ivide irikkada nu paranju. Appanum ammayum poi യേശു അവിടെ ഇരുന്നു. കാരണം വേറെ ഒന്നുമല്ല, യേശുവിന്റെ തലക്കകത്ത് കിടക്കുന്നത് പിതാവിന്റെ രാജ്യം, ദൈവരാജ്യം. പിതാവിന്റെ ഇഷ്ടമാ, പിതാവിന്റെ ഇഷ്ടം ചെയ്യണം, പിതാവിന്റെ രാജ്യം. നമ്മുടെ ദൈവഹിതം കൺഫ്യൂസ്ഡ് ആകുന്നതിന്റെ കാര്യം നമ്മുടെ ഹിതവും നമ്മുടെ രാജ്യവും നമ്മുടെ ഇഷ്ടവും. അതുകൊണ്ടാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെട്ട് കിട്ടത്തേയില്ല. ഞാൻ പറഞ്ഞത് ഫോക്കസ് ഓൺ ദ കിങ്ഡം. യേശുവിന്റെ ചിന്തകൾ മുഴുവൻ ദൈവരാജ്യത്തെ ചുറ്റിപ്പറ്റിയ. പിതാവേ, നിന്റെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴ് പിതാവിന്റെ കാര്യങ്ങളിലാണ് യേശുവിന്റെ ശ്രദ്ധ മുഴുവൻ. ഐ ഷുഡ് ബി ഇൻ മൈ ഫാദേഴ്സ് ബിസിനസ്, എന്റെ പിതാവിന്റെ ബിസിനസ്. എന്താ ബിസിനസ്? ദൈവരാജ്യത്തിന്റെ ബിസിനസ്. ഫോക്കസ് ഓൺ ദാറ്റ്. അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം. ശരി, വളരെ ഇമ്പോർട്ടന്റാ. എക്കാലവുമുള്ള പിശാചിന്റെ ഏറ്റവും വലിയ ചതികളും എന്നതറിയോ? പണ്ടത്തെ കാലത്ത് ക്ലർജി ലേറ്റി, പ്രീസ്റ്റ് ഓർഡിനറി പീപ്പിൾ. കുറെ കാലം കഴിഞ്ഞ് ഇങ്ങനെ വന്നു 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 ഇപ്പൊ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫുൾ ടൈം മിനിസ്റ്റേഴ്സ് അല്ലാത്തവര്. അല്ല സൗരങ്ങളിൽ എന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ധാരണകൾ ഇതാണ്, പൂർണ്ണ സമയം സുവിശേഷ വേല ചെയ്യുന്നവര് അവർക്ക് ദൈവം പല ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരിതൊക്കെ ഓപ്പറേറ്റ് ചെയ്യും, ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാരിങ്ങനെ പ്രാർത്ഥിച്ചും പിടിച്ചും ഒക്കെ അങ്ങ് പോവും. അല്ല, റോമയിലുള്ള ദൈവസഭയ്ക്ക് എഴുതുമ്പം അവരോട് പറയുകയാണ്, ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം നിങ്ങൾ അധ്വാനിക്കണം. അങ്ങനെയാണ് അതിന്റെ അർത്ഥം എന്നറിയാവോ? ഓരോരുത്തർക്കും കൃപ ലഭിച്ചെന്ന് അതിന്റെ അർത്ഥം. വീണ്ടും ജനിച്ച എല്ലാവർക്കും എന്തെങ്കിലും വരങ്ങളുണ്ടെന്ന് അതിന്റെ അർത്ഥം. പക്ഷേ ആ വരങ്ങൾ എന്താണെന്ന് നാം പിതാവിനോട് ചോദിക്കുകയും ദൈവരാജ്യത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ വെക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വരങ്ങൾ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്. ദൈവനാമ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പം, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുമ്പം, ദൈവത്തിന്റെ രാജ്യം ചിന്തിക്കുമ്പം, ദൈവത്തിന്റെ ഇഷ്ടം ചിന്തിക്കുമ്പം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കാണ് ദൈവം എന്ത് ചെയ്യുന്നറിയാവോ? തങ്ങളുടെ കൃപകൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ, തങ്ങളുടെ കൃപ മറ്റുള്ളവർ അനുഗ്രഹത്തിനായിട്ട് അധ്വാനിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും കൃപകളുള്ളവരാ. കൃപകളില്ലാത്ത ആരും ഈ കൂട്ടത്തിലില്ല, അല്ലെ? വീണ്ടും ജനിച്ചിട്ടില്ല, വീണ്ടും ജനിച്ച എല്ലാവർക്കും എന്തെങ്കിലും കൃപകളുണ്ട്. താഴെ ലിസ്റ്റും കൂടെ കൊടുത്തു കുറെ കാര്യങ്ങൾ, ഇത് കൂടുതലുണ്ട്. ഇവിടെ നോക്കിയേ, റോമർ 12 വേഴ്സ് 7, ശുശ്രൂഷ എങ്കിൽ ശുശ്രൂഷയിൽ, ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. എന്തൊക്കെയാ? മോൾ എഴുതിയിരിക്കുകയാണ്, പ്രൊഫസി, സർവീസ്, ടീച്ചിങ്, എക്സോർട്ടേഷൻ, ഗിവിംഗ്, ലീഡിംഗ്, ഷോയിങ് മേഴ്സി. സാറങ്ങളെ, ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിൽ എന്തെങ്കിലും കൃപ എനിക്കുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. പ്രവചനം എന്താ? പ്രവചനം, പ്രവചനത്തിന്റെ പ്രത്യേകത ഇതാണ്, അത് സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റാണ്. ഗൾഫും അമേരിക്കയും ബഹ്റിനും ഇംഗ്ലണ്ടും പിന്നെ വെടിക്കിട്ടൊന്നും പറയുന്ന സംഭവമല്ല അത്, ആത്മീയ വർധനയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവരുടെ പ്രവചനമുള്ളവരുണ്ടെന്ന് ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് പറയാം. ചില സഹോദരങ്ങളുമായിട്ട് ജസ്റ്റ് ഫോണിൽ കൂടെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ ചില ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അവര് പോലും ആ സഹോദരനോട് ഞാൻ പറഞ്ഞില്ല ഇതുവരെ, ഇനി പറയണമെന്നുണ്ട് എനിക്ക്. പക്ഷെ ആ സൗരം പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ എന്റെ ഞാൻ അന്നേരമായിരിക്കുന്ന സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞ, സഹോദരാ, ഞാൻ പറഞ്ഞു ഇവിടെയുള്ള സഹോദരന്മാരെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നത്, ഐ ആം ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ദോസ് ഹു ആർ ഹിയർ. ഒരു പ്രാവശ്യം ഫോണിൽ കൂടെ സംസാരിച്ചു എന്നോട്, ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം. അപ്പോഴാണ് ഞാനത് സെൻസ് ചെയ്തത്, ഈ സഹോദരൻ അങ്ങനെ ഗിഫ്റ്റ് ഉണ്ടല്ലോ എന്ന്. ആ സഹോദരൻ വളരെ കാഷ്വലായിട്ട് ആത്മീയകാര്യങ്ങൾ എന്നോട് പറയുക ഫോണിൽ കൂടെ. പക്ഷെ ആ പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്റെ ആ സമയത്തെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അതോടുകൂടി ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ അങ്ങ് എന്ത് ചെയ്തു, എന്റെ ആത്മീയാവസ്ഥ ഞാൻ അങ്ങ് എൻകറേജ്ഡ് ആയി. ദാറ്റ് ഈസ് പ്രൊഫസി. കാരണം പ്രവചനം എന്തിനു വേണ്ടിയിട്ടുള്ള? ആത്മീയ വർധനത്തിനും പ്രബോധനത്തിനും ആശ്വാസത്തിനും. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ പല എക്സ്ട്രീമാ. പ്രവചനമെങ്കിൽ പിന്നെ ആൾക്കാരെല്ലാം എല്ലാം കറക്കോ, പ്രവചനപരമായിട്ട് പോയി എല്ലാവരോടും, ലോകത്തുള്ള എല്ലാവരോടും പ്രവചനം പറഞ്ഞ് ആ പട കൊളവാക്കുക ആൾക്കാർ. ജെനുവിൻ ഗിഫ്റ്റ് ഉള്ളവർ പോലും കുറച്ച് കഴിയുമ്പോഴത്തേന് മനുഷ്യരുടെ പ്രഷർ കാരണം, കാരണം ഒത്തിരി പേര് കാണാൻ വരുമല്ലേ, പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ, എന്തേലും പറഞ്ഞു പോവുക. കുറച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കുറെ വ്യാജൻ എന്ത് ചെയ്യും, കുറെ ഈ വ്യാജത്തരം എല്ലാം കൂടെ കയറി വന്ന് ഉള്ള കൃപയും കൂടെ നഷ്ടപ്പെടുത്തി അനേകം ആൾക്കാരുള്ള ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. പലരുടെയും ഗിഫ്റ്റ് ജെനുവിൻ ആയിരുന്നു, പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ, ഇപ്പൊ ഞാൻ പറഞ്ഞൊരു സഭയിലോട്ട് വിളിച്ചു, ഇപ്പൊ എന്നെ എനിക്ക് പ്രവചനവരുണ്ടെന്ന് വിചാരിക്കുക, എന്നെ ഒരു സഭയെ വിളിച്ചു, എന്തേലും നാലെണ്ണം പറഞ്ഞില്ലേ പ്രശ്നമല്ലേ. പരിശുദ്ധാത്മാ ഒന്നും എന്നോട് പറഞ്ഞില്ലെങ്കിലും പിന്നെ ഞാൻ മോഹലോക്ഷണമൊക്കെ നോക്കിയിട്ട് ഇരിപ്പ് കണ്ടിട്ട് അത്ര സന്തോഷമില്ലാതെയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്, എന്നൊരു പ്രവചനമെങ്കിലും പറഞ്ഞ് ചെയ്യാൻ പോരേണ്ടി വരും. ഞാൻ പറഞ്ഞു സോരങ്ങളെ, പക്ഷെ പ്രബോധനം ഒരു ജെനുവിൻ ഗിഫ്റ്റാ. പ്രബോധനത്തിന് വേണ്ടിയിട്ട്, ആശ്വാസന വേണ്ടിയിട്ട്. ആ ഗിഫ്റ്റ് ഉള്ളവരുടെ പ്രത്യേകത, അവർ പറയുമ്പോൾ നമ്മൾ എൻകറേജ്ഡ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ചില ഏരിയകളിലായിരിക്കും അവർ സംസാരിക്കുന്നത്. ഒരുപക്ഷെ അവർ പോലും അറിഞ്ഞെന്ന് വരത്തില്ല ഈ കാര്യം. അവർ നമ്മളോട് ആത്മീയമായിരിക്കും പറയുന്നത്. പക്ഷെ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തോട് ദൈവം ചില കാര്യങ്ങൾ ഇടപെടുന്നതാണ്. പ്രവചനം, രണ്ട്, ടീച്ചിങ്, പഠിപ്പിക്കൽ. ഈ പഠിപ്പിക്കുന്നതിന് ആൾക്കാർ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു, നമ്മൾക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, എല്ലാവരും വിചാരിക്കുന്ന ഒരു സ്റ്റേജിൽ ഒരു മൈക്ക് വെച്ച് നമ്മൾ സംസാരിക്കുന്നതാണ് പഠിപ്പിക്കൽ എന്നാണ് ഒന്നാമത്തെ തെറ്റിദ്ധാരണ. അതങ്ങനെയുണ്ട്. പക്ഷേ അത് മാത്രമല്ല പഠിപ്പിക്കൽ എന്ന് പറഞ്ഞ ഗിഫ്റ്റ്. ഞാൻ പണ്ടൊരിക്കല് ഈ എസ് എ ബി സി കോളേജ്, ബൈബിൾ കോളേജിൽ പോയി, ഒരാളെ കാണാൻ വേണ്ടി പോയതാണ് അവിടെ ജസ്റ്റ്. അപ്പൊ അവിടെ ചെന്നപ്പം ആ പുള്ളിക്കാരൻ ഞങ്ങൾ അവിടുത്തെ ലൈബ്രറി കൊണ്ടുപോയി, ലൈബ്രറി ഒക്കെ ഒന്ന് കാണാം. ലൈബ്രറി ചെന്നപ്പോൾ ഒരു ബുക്ക് ചുമ്മാ എടുത്തു. ഞാൻ നോക്കി, ഭയങ്കര വലിയ ബുക്കാണ്, ഒരു ഇത്രയും കട്ടി കാണും. ആ ബുക്ക് ജസ്റ്റ് ഇങ്ങനെ എടുത്തു. അപ്പൊ ഞാൻ നോക്കി, എന്റെ ടോപ്പിക് ഇതാണ്, യേശുവിൻ രക്തം. യേശുവിൻ രക്തത്തെ കുറിച്ച് ഇത്രയും കട്ടിയുള്ള ബുക്ക്. ഞാൻ പറയട്ടെ, ഇത്രയും ഞാൻ ഡൗൺ ആയിപ്പോയൊരു ദിവസം വേറെ ഇല്ല. മനസ്സിടിഞ്ഞ തിരിച്ചു വന്നു. ഞാൻ ഓർത്ത്, ദൈവമേ, യേശുവിൻ രക്തം എന്ന് പറഞ്ഞൊരു ബുക്ക്, അത് ഇത്രയും വലിയൊരു ബുക്ക്. ഇതുപോലെ പല ബുക്കുകളുണ്ട്, ഈ ടോപ്പിക്കിൽ തന്നെ പല ബുക്കുകളുണ്ട്. ഇതെല്ലാം കൂടെ എന്ന് പഠിച്ച് ഇതൊക്കെ ഒന്ന് മറ്റുള്ളവരോടൊന്ന് പറയാൻ പറ്റുന്നു. ഞാൻ ആ മനസ്സങ്ങ് ഇടിഞ്ഞുപോയി. ആ ലൈബ്രറിയും കൂടെ കണ്ടപ്പോ എന്റെ സകല പരിപാടിയും കഴിഞ്ഞു. ഇതെല്ലാം ഒന്ന് പഠിച്ച് ഇതൊക്കെ എന്ന് പറയാൻ പറ്റും. ഞാൻ വളരെ ഭാരത്തോടെ വന്നിരുന്നപ്പം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ലെങ്കിലും ദൈവം എന്നെ ആശ്വസിപ്പിച്ചു, മോനെ അറിയാവുന്ന പറഞ്ഞാൽ മതി. സ്വരങ്ങളിൽ പഠിപ്പിക്കൽ പല ലെവലുണ്ട്. അപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യം കിട്ടുന്നത്. പഠിപ്പിക്കൽ പല ലെവലുണ്ട് ഈ ലോകത്തിൽ തന്നെ. മോണ്ടിസോറി അല്ലെങ്കിൽ പ്രീ കെ ജി, സ്കൂളിൽ പോകുന്നതിന് മുൻപ് പിള്ളേരെ കളിപ്പിക്കുള്ള പ്ലേ സ്കൂള്, അവിടെ പഠിപ്പിക്കുന്നവരുണ്ട്. അവിടെ അതിനും പ്രത്യേക കോഴ്സും സർട്ടിഫിക്കറ്റും ഒക്കെ ഉണ്ട്, അവിടെ പഠിപ്പിക്കുന്നവരുണ്ട്. എൽ കെ ജി, യു കെ ജി, അവിടെ പഠിപ്പിക്കുന്നവരുണ്ട്, അവിടെ ടീച്ചേഴ്സ് ഉണ്ട്. ലോവർ പ്രൈമറി 1 മുതൽ 4 വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നവരുണ്ട്, അവരുടെ അനുസരിച്ച് അവർ 1 മുതൽ 4 വരെ പഠിപ്പിക്കുള്ളൂ. അപ്പർ പ്രൈമറി 5 മുതൽ 7 വരെ പഠിപ്പിക്കുന്നവരുണ്ട്, പിന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്നവരുണ്ട്. കോളേജുകളിൽ പഠിപ്പിക്കുന്ന അവർക്ക് ചില പ്രത്യേക ക്വാളിഫിക്കേഷൻ ഉണ്ട്, അവർ കോളേജുകളിൽ പഠിപ്പിക്കുന്നു. ഇതുമല്ല, പി എച്ച് ഡിക്കാർക്ക് വേണ്ടിയിട്ട് അവരെ ഗൈഡ്, ചില ഗൈഡ് ഉണ്ട്, അവരടുത്ത ലെവലിൽ. അപ്പൊ പല ലെവലുണ്ട്. ഞാൻ പറഞ്ഞത്, നമുക്ക് ഉള്ള ലെവൽ അനുസരിച്ച് നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാന്ന് പറഞ്ഞു. എനിക്കിപ്പം ആത്മീയ വീച്ചടിക്കാരുടെ അടുത്തോട്ട് പോലും ഞാൻ ചിലത് നമ്മളവിടെ നിന്ന് കേൾക്കുകയുള്ളൂ. ആത്മീയമായ 10ാം ക്ലാസ്സുകാരെ പോയി നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞത്, എനിക്ക് 1ാം ക്ലാസ്സുകാരെ പഠിപ്പിക്കാനുള്ള കൃപയുള്ളെങ്കിൽ ഞാൻ അത്രയും ചെയ്താൽ മതി, അത്ര ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നുള്ളൂ. സ്വരങ്ങളെ, ബട്ട് എക്സർസൈസ് ദ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞ് തിരിച്ചത്, നമുക്ക് വചനം പഠിപ്പിക്കാൻ, ഇനി വചനം പഠിപ്പിക്കാൻ കൃപയുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? എളുപ്പമായി പറഞ്ഞുതരാം. വചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ അതിലൊരു ലക്ഷണങ്ങളിൽ ഒന്നാ, വചനം പഠിപ്പിക്കാനായിട്ടുള്ളൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. വചനം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിപ്പിക്കുവാനും ഇത് മറ്റുള്ളവരുടെ അടുത്തൊക്കെ പറയണം എന്നുള്ളൊരു തള്ളലും കൂടെ ഉള്ളിലുണ്ടോ? ഉണ്ട്, ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല പല പ്രശ്നങ്ങൾ കാരണം നമ്മൾ എന്ത് ചെയ്തിരിക്കുക? നമ്മൾ ആരോടും മിണ്ടാതിരിക്കുക. സ്വരങ്ങളെ, ഞാൻ പറഞ്ഞത് ടീച്ചിങ്. വീണ്ടും അടുത്ത ഗിഫ്റ്റ് അവിടെ ചെയ്തിരിക്കുകയാണ്, സർവീസ്. ഒന്ന് മാത്രം സർവീസ് ഉണ്ട്, ശുശ്രൂഷ. അന്നത്തെ കാലത്തിലെ വിശുദ്ധന്മാരുടെ പാദങ്ങൾ കഴുകുന്ന ഒരു ശുശ്രൂഷയായിരുന്നു. കാരണം കയറി വരുമ്പോഴത്തേന് അതിന് പോലും പ്രത്യേക ക്വാളിറ്റി ഉള്ളവരെ എന്ത് ചെയ്യുള്ളൂ, പാദങ്ങൾ കഴുകാനായിട്ട് ഏൽപ്പിക്കുള്ളൂ. അതിന് ശുശ്രൂഷയാ. എന്താ, വിശുദ്ധന്മാരുടെ പാദങ്ങൾ കഴുകുന്നു. പല സ്ഥലത്തുനിന്നും ട്രാവൽ ചെയ്തൊക്കെ സുവിശേഷ ആൾക്കാർ വരും, അവരെ വരുന്നവരെ കാല് കഴുകുക, അവർക്ക് ആഹാരം കൊടുക്കുക, അവര് ശുശ്രൂഷ. മറ്റുള്ളവരെ സെർവ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു വ്യഗ്രത ഉണ്ടോ? ഡൂ ഇറ്റ്, സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ദൈവം തരുന്ന അവസരങ്ങൾ കൊത്തവണ്ണം ചെയ്തു തുടങ്ങുക. സ്വരങ്ങൾ, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഹോളം അടിച്ചുവായിരുന്നൊരു ശുശ്രൂഷയാണെന്ന്, ദൈവത്തിന്റെ പ്രസാദമാണെന്ന്, ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട ഭാഗമാണെന്ന്? കാരണം അതുകൊണ്ട് കർത്താവ് ഏറ്റവും ലാസ്റ്റ് ഏറ്റവും താഴ്ന്ന ഒരു ശുശ്രൂഷ ചെയ്തിട്ട് പോയത്. കാരണം ഞാൻ വിചാരിക്കുന്നത് കർത്താവ് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അതിൽ കുറവാകുമായിരുന്നു. ഏതാ കർത്താവ് കാല് കഴുകിയത്? കർത്താവ് അതും കൂടെ ചെയ്തിട്ട് പോയെന്ന് അറിയോ? ഇതെല്ലാം ഇതിന്റെ ഭാഗമാ. പ്രസംഗം മാത്രമല്ല, മറ്റുള്ളവരെ സെർവ് ചെയ്യ ഒരു ഭാഗമാണ്. ഞാൻ പറഞ്ഞത് ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവഹിതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് പിതാവ് സാഹചര്യങ്ങൾ കൊണ്ടുവരുന്നത്, ദൈവഹിതം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന്റെ മുമ്പിൽ ദൈവ സാഹചര്യങ്ങൾ കൊണ്ടുവരും. അതൊരു പക്ഷെ മറ്റുള്ളവരുടെ കാലി എഴുതാനായിരിക്കും, ഒരാൾ അവരുടെ തേക്ക് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിരിക്കും, ഒരു മീറ്റിങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ കുക്ക് ചെയ്യാനായിരിക്കും. ഇവിടെ ആഹാരം പാചകം ചെയ്യുന്നു. ഇറ്റ് ഇസ് എ സർവീസ്. ദൈവത്തിന്റെ കണ്ണുകളി വലുതാ. തിരിച്ചറിഞ്ഞൊരു ദിവസമുണ്ട്, ഇപ്പൊ അറിയത്തില്ല. ഒരു ദിവസം നാം അന്ന് തിരിച്ചറിയും. ഇവിടെ കുക്ക് ചെയ്ത സഹോദരന്മാര് ദൈവസേനയിൽ തേജസ്സോടുകൂടി നിൽക്കുന്ന അന്ന് കാണും. ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്തപ്പോൾ നീ എനിക്ക് തന്നെയാ ചെയ്തതെന്ന് കർത്താവിന്റെ വാക്ക് കേൾക്കും. ഗിവിങ്, മറ്റുള്ളവർക്ക് കൊടുക്കുക, കൊടുക്കുക. സ്വരങ്ങളാ ഞാൻ പറഞ്ഞത് എന്നാ ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ സാധാരണ നാടൻ ഭാഷ ഒരു പദപ്രയോഗം ഉണ്ടെന്നറിയോ? എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ കല്ല് കിട്ടത്തില്ല. പിശാച് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വഞ്ചന ഏത്? നിനക്കൊന്നും ഇല്ലല്ലോടാ. ആ ശരി, ഞാൻ പറഞ്ഞത് നമുക്കില്ലാത്ത എന്നറിയോ? ഇല്ലാത്തത് മനസ്സില്ലാത്തതാ പ്രശ്നം. ഞാൻ എറണാകുളത്ത് ഒരു സഹോദരന്റെ വീട്ടിൽ ചെന്നു. ആ സഹോദരി എനിക്ക് പല പ്രാവശ്യം പൈസ വന്നു, ഞാൻ പൈസ മേടിക്കത്തില്ലെന്ന് അറിയാം. അത് കണ്ട പ്രാവശ്യം ഞാൻ പുള്ളിക്കാരനെ വെച്ച സമയം ബൈക്ക് കൊടുത്തു യാത്ര ചെയ്യാനായിട്ട്. പുള്ളി എന്റെ അത് ഞാൻ തിരിച്ചു നോക്കിയപ്പോഴത്തേന് പെട്രോൾ എന്റെ ഇതിന്റെ മീറ്റർ റൈറ്റ് സൈഡിൽ നിൽക്കുന്നു. ഞാൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോയി. ഞാൻ ദൈവമേ ഈ മീറ്റർ കെട്ടുപോയോ? എന്തോ എന്തോ പ്രശ്നമാണല്ലോ. ഞാൻ എങ്ങനെ ചോദിച്ചത്? കാരണം ആദ്യമായിട്ട് ഈ മീറ്റർ റൈറ്റ് സൈഡിൽ വരുന്നു. ഞാൻ ഈ അനുഭവത്തിൽ എന്നെ പറ്റി ഈ മീറ്ററിന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ ബൈക്ക് ഇദ്ദേഹത്തിന് ഇച്ച സമയം ഓടിക്കാൻ കൊടുത്ത വഴിക്ക് പുള്ളി കൊണ്ടുപോയി പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരിക. എന്നോട് മിണ്ടിയിട്ടുമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് എറണാകുളത്ത്. അപ്പൊ ഞാൻ പൈസ മേടിക്കുന്നത് അത് തന്നെ അറിയാം. പുള്ളി പറഞ്ഞു ബ്രദർ മാത്രമേ ഉള്ളൂ ഇവിടെ വന്നിട്ട് പൈസ മേടിക്കാതെ പോകുന്നത്. ഞാൻ നോക്കിയ പുള്ളി അവിടെ എവിടെയും തപ്പുക. പുള്ളി എനിക്കൊരു പെർഫ്യൂം അവിടെ ഒരു പെർഫ്യൂമിന്റെ കുപ്പിയിരുന്നു. ബ്രദർ ഇത് കൊണ്ടുപോയി പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്തേലും ഇവിടെ നിന്ന് കൊണ്ടുപോകണം. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ സി ഡി ഇരുന്നു. എന്റെ ഗതികേടിനെ ഞാൻ ചോദിച്ചു ബ്രദർ ഈ സി ഡി കൊള്ളാമല്ലോ, ഇതെന്നാ മറ്റേ എന്റെ രണ്ടാം വരവുമായിട്ട് ബന്ധപ്പെട്ട സി ഡിയാ. അങ്ങനെയാണ് നമുക്ക് മറ്റേ ആ സി ഡി കിട്ടിയത്. എവിടെ അതിന്റെ പേരെന്നായിരുന്നു? രണ്ടാം വരവിന്റെ തോമസ് മാമന്റെ സി ഡി. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ. പുള്ളി എന്നെ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു ബ്രദറെ വേണ്ട, ഞാനത് മേടിച്ചോളൂ, ഇതൊക്കെ കിട്ടും, സി ഡി ഒക്കെ അവൈലബിൾ അല്ലേ. പുള്ളി പറഞ്ഞു ബ്രദറെ കൊണ്ടുപോയി പറ്റുള്ളൂ, ഇവിടെ ഞങ്ങൾ കണ്ടു, ഇനി ഇവിടുന്ന് വെറുതെ ഇവിടെ ഇരിക്കുള്ളൂ, ഇതാകുമ്പോൾ നിങ്ങൾക്കാണ് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. അങ്ങനെയാണ് പുള്ളി എനിക്ക് സി ഡി എടുത്തു തന്നെ. ഞാൻ പറഞ്ഞു തന്നെ അറിയോ, ഗിവിങ്, കൊടുക്കാനുള്ള മനസ്സ്. എറിയാൻ അറിയുന്നവന്റെ കൈ കല്ല് കിട്ടുക എന്നുള്ളത് പിശാചിന്റെ നുണയാ. ദൈവകൃപയുള്ളവൻ അവന് കൊടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ വരും, ഇഷ്ടം പോലെ വരും. ഗിവിങ് എന്ത് കൊടുത്തു എന്നുള്ളതല്ല സഹോദരങ്ങളെ, അതുകൊണ്ടാണ് കർത്താവ് അതും പഠിപ്പിച്ചു കർത്താവ് പോയത്. ആ വിധവ രണ്ട് ചില്ലിക്കാശ് ഇട്ടപ്പോഴ കർത്താവ് പറഞ്ഞു ഇവൾ ഏറ്റവും അധികം ഇട്ടിരിക്കുന്നു. കർത്താവ് അത് പഠിപ്പിച്ചാൽ പോയത്. കാരണം അധികം ഒന്നും വേണ്ട മക്കളെ, ഒത്തിരി ഒന്നും കൊടുക്കുന്നതിലൊന്നും അല്ല, നിന്റെ ഹൃദയപരമാർത്ഥിയിൽ നിന്ന് കൊടുക്കുന്ന രണ്ട് ചില്ലിക്കാശ്. രണ്ട് ചില്ലിക്കാശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ കോയിനാ ചില്ലിക്കാശ്, ഏറ്റവും വില കുറഞ്ഞ കോയിൻ. ഇന്നത്തെ കാലത്ത് എത്ര 10 പൈസയോ 50 പൈസയോ അല്ലെങ്കിൽ മാക്സിമം 1 രൂപയോ ഏറ്റവും വില കുറഞ്ഞ കോയിൻ. അതിട്ടപ്പോൾ കർത്താവ് പറഞ്ഞു ഇവൾ ഏറ്റവും അധികം ഇട്ടു, തന്റെ ഹൃദയപരമാർത്ഥയിൽ നിന്നാ അവളിട്ട. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, ദൈവം നമുക്ക് പല പല കൃപകൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ മുഖം അന്വേഷിക്കുകയും കർത്താവിനോട് ചേർന്നിരിക്കുകയും കർത്താവ് നിന്റെ ഹിതം എന്താണ്, കർത്താവ് നിന്റെ ഹിതം ചെയ്യാനായിട്ട് എന്നെ സഹായിക്കണേ എന്ന് ആഗ്രഹിക്കുകയും വാഞ്ചിക്കുകയും ചെയ്യുന്നവർക്കേ ഇത് കിട്ടുള്ളൂ ഞാൻ ഈ പറഞ്ഞു വന്നേ. അല്ല ഇത് വർക്കൗട്ട് ആകത്തില്ല. നമ്മുടെ ദിവസങ്ങൾ വെറുതെ, എന്റെ ഈ ദിവസങ്ങൾ ഏറ്റവും വലിയ വിഷമതാ. റിഡീം ദ ടൈം. സമയം വെറുതെ പൊക്കൊണ്ടിരിക്കുക, സമയം വെറുതെ പൊക്കൊണ്ടിരിക്കുക, പറന്നുപോവ സമയം. എപ്പോഴാ സങ്കടം വരുന്നത്? ഞാൻ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്നാ ചെയ്തെന്ന് എഴുതാൻ പറ്റുമോ? ബെസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം എന്തൊക്കെ ഞാൻ ചെയ്തു എന്നോർത്തൊന്ന് എഴുതി നോക്കിയാലേ അപ്പോഴേ നമ്മൾ തിരിച്ചറിയുള്ളൂ നമ്മുടെ സമയം വെറുതെ ഒഴുകിപ്പോവാന്നുള്ളൊരു കാര്യം. പ്രയോജനപ്രദമായ ഒരു കാര്യവും അതിൻ്റെ അകത്തില്ല. ലാസ്റ്റ് വരുമ്പോഴത്തേന് കുറെ മിണ്ടാതിരുന്നു, ആരോടെങ്കിലും ഒന്ന് പിണങ്ങിയിരിക്കും, പിന്നെ നമ്മുടെ മൂഡ് പോയി. മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക പോലുമില്ല, പിന്നെ നമ്മൾ പിന്നെ അല്ലേ, പിന്നെ പ്രാർത്ഥിച്ച കണക്ക് പോലുമില്ല. ഞാൻ പറഞ്ഞ സമയം അങ്ങ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക. എന്റെ ഏറ്റവും വലിയ ദിവസങ്ങളുടെ ചിന്ത ദൈവമേ എന്റെ സമയം. ഞാൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു എക്സസൈസ് ഉണ്ട്, ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഒരു മീറ്റിങ്ങിന് വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ പുള്ളിക്കാരൻ എഴുതി, നിങ്ങളുടെ ജീവിതത്തെ 7 വർഷങ്ങളാക്കി തിരിച്ചിട്ട് ആ ഓരോ 7 വർഷവും നിങ്ങൾ എങ്ങനെയായിരുന്നു, എന്താണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തത്, നിങ്ങൾ എങ്ങനെയാണ് പോയതെന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതാനിരിക്കുക. ഇത്രയും വർഷത്തെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് എനിക്കും തലയ്ക്ക് അത് കുറച്ച് ബോധം വന്നു. കാരണം ഇതൊന്നും ഇന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ഒരു നല്ല കാര്യമാണല്ലോ. തിരിഞ്ഞു നോക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ എവിടെയാ നിൽക്കുന്നത് നമുക്കൊന്ന് അറിയണം. പണ്ടൊരിക്കൽ കടലിലെ ഒരു സ്ത്രീ എന്നാ എന്തോ ഒരു സ്കീയിങ് പോലെ എന്തോ ഒരു സംഭവം അതിനുവേണ്ടി പോയി. അവരിങ്ങനെ യാത്ര ചെയ്തിങ്ങനെ അവരിങ്ങനെ പോവുക, എന്തോ ഒരു അവർ എന്തോ ഒരു പരിപാടിയാണ്, യാത്ര ചെയ്തിങ്ങനെ പോവുകയാണ്. അവരവസാനം മെസ്സേജ് അയച്ചു, ഒരു മെസ്സേജ്, പൊസിഷൻ ഈസ് നോട്ട് ക്ലിയർ. എവിടെയാ ഞാൻ നിൽക്കുന്നത് എനിക്ക് അറിയത്തില്ല, പൊസിഷൻ പറയാൻ പറ്റുന്നില്ല, നിൽക്കുന്ന പൊസിഷൻ. ആൾക്കാരിങ്ങനെ തപ്പിപ്പോയി. പറയാണ് പോയൊരു കടൽ മാത്രമേ കണ്ടുള്ളൂ, ആളെ കിട്ടിയില്ല, ആളതോടുകൂടി പോയി. കാരണം നിൽക്കുന്ന പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വയ്യാഞ്ഞതുകൊണ്ട് അവരെ രക്ഷിക്കാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണെന്ന് നാം ഒന്ന് ചിന്തിക്കണം. എന്റെ കണ്ടീഷൻ ഇപ്പോഴത്തെ എന്താ? വാട്ട് ഈസ് മൈ സ്പിരിച്വൽ കണ്ടീഷൻ? ഞാൻ എവിടെയാ നിൽക്കുന്നത്? എന്താ ഞാൻ ചെയ്യുന്നത്? എന്താ എനിക്കുള്ള കൃപ? ദൈവം എന്നെ എന്താ ഏൽപ്പിച്ചിരിക്കുന്നത്? കർത്താവിന് വേണ്ടിയിട്ട് ഞാൻ എത്രത്തോളം എഫക്റ്റീവാ എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ ഈ ദിവസങ്ങളിൽ ഒന്ന് സമയം എടുക്കണം. നല്ല സാധനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് പിക്ചർ ക്ലിയറാ. കുറച്ചും കൂടെ ആണ് കഴിഞ്ഞ ഒരു മാസത്തെ എടുക്കണം, അല്ലെ? 2014 മുതലുള്ള ദിവസങ്ങളിൽ ഞാൻ ഈ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു എന്റെ പരിപാടികൾ? ഒന്നും വേണ്ട, ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. 2014 മെയ് എത്ര? 11 അല്ലേ? മെയ് 11 ആയി. ഈ 2014 തുടങ്ങിയിട്ട് നമ്മൾ എത്ര അധ്യായം ബൈബിൾ വായിച്ചു കാണും? ബെസ്റ്റ് ചിന്തിച്ചാൽ മതി, എത്ര അധ്യായം ബൈബിൾ വായിച്ചു കാണും? 5 മാസം അല്ലെങ്കിൽ 4.5 മാസം. എത്ര ദിവസം ഉണ്ടായിരുന്നു? 135 ദിവസം. 140 ദിവസം ഒന്ന് കൂട്ടത്. 140 ദിവസം 140 അധ്യായം വായിച്ചവര് ഉണ്ടോ? 140 ഡേയ്സ് 140 ചാപ്റ്റേഴ്സ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. 140 ഡേയ്സ് 140 അവേഴ്സ് ഓഫ് പ്രയർ. 140 മണിക്കൂർ പ്രാർത്ഥിച്ചു കാണോ? നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി നമ്മളെ തന്നെ ഒന്ന്. ഞാൻ പറയാം, നിങ്ങളെന്ന് കഴിഞ്ഞ നാള് 2014 മാത്രവും നിങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ബി കെയർഫുൾ, ഒരു ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയുണ്ട് ആത്മാർത്ഥയുള്ളവർക്ക്. സമയം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുക, പറന്നു പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആകെപ്പാടെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ പിള്ളേരെ നോക്കുന്നു, ഇതെല്ലാം ആബ്സല്യൂട്ട്ലി ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം സംഭവിക്കുന്നില്ല. റീസൺ വൈ? കാരണം എന്നറിയോ? യേശുവിന്റെ ഹൃദയം, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ലോർഡ് ഐ കം ടു ഡു ഥൈ വിൽ. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. യേശുവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹം അതായിരുന്നു, പിതാവിന്റെ ഹിതം ചെയ്യണം. എവരി ഡേ, എവരി മൊമെന്റ് ഓഫ് ദി ഡേ, ഐ വാണ്ട് ടു ഡു ഥൈ വിൽ, ദൈവമേ നിന്റെ ഹിതം ചെയ്യുവാൻ. ചില അവിടെ തുടക്കം. ഞാൻ പറഞ്ഞത് അത് ആദ്യം നിങ്ങളൊന്ന് കുറിച്ചിട്ടാണ് എവിടെങ്കിലും. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നത്. ആ ഇഷ്ടത്തിനകത്ത് എല്ലാം ഉണ്ടെന്ന്, കുടുംബമുണ്ട്, ആ ഇഷ്ടത്തിനകത്ത് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. ആ ഇഷ്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി അടുത്ത കാര്യം, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ എന്താ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിക്കണം കേട്ടോ. എനിക്ക് തന്നിരിക്കുന്ന ഗിഫ്റ്റ് എന്താ? ഓ, എന്നാ ഗിഫ്റ്റ്? ചുമ്മാ വാചോടി, ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇലക്ഷൻ വന്നപ്പോ എല്ലാവർക്കും സന്തോഷമായി. നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി അടി, അതിനേക്കാ വലിയ അടി നാട്ടുകാർ തമ്മില. അവര് തമ്മിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ സോൾവ് ആവും, നമ്മളെ സോൾവ് ആവത്തുമില്ല. ഞാൻ പറഞ്ഞത് പറയരുതെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ. നമ്മൾ കാര്യങ്ങളൊക്കെ, ആനുകാലിക സംഭവങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ ഇത് മാത്രമായി പോയാലോ? 140 days ഞാൻ ചോദിക്കട്ടെ, 140 ആൾക്കാരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? പുതിയ ആൾക്കാരല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. ഈ 140 ദിവസത്തിനുള്ളിൽ ആത്മീയ കാര്യങ്ങൾ നമ്മളൊരു 140 പേരുമായിട്ടെങ്കിലും പങ്കുവച്ചിട്ടുണ്ടോ? കുറച്ച് സമയമെങ്കിലും. Then you are blessed. പറഞ്ഞു സഹോദരങ്ങളെ, ടേക്ക് ഇറ്റ് സീരിയസ്ലി. അധിക നാളുകൾ ഇല്ലെന്ന്, അധിക സമയങ്ങളും കാലങ്ങളും ഇല്ലെന്ന്, സമയം വളരെ പെട്ടെന്ന് നമ്മെ കടന്നു പോവുകയാണെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിന്റെ ഇൻവെന്ററി എടുത്തിട്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ടൊരു സ്റ്റെപ്പ് വെക്കുക. വളരെ ആളോട് ചോദിച്ചു, ബ്രദർ എങ്ങനെയാ ഗിഫ്റ്റ്, എങ്ങനെ എനിക്ക് എന്ത് ഗിഫ്റ്റാ ഉള്ളത്, എങ്ങനെ അറിയും, എങ്ങനെ അറിയും? ഞാൻ പറയാം, ഏത് ഗിഫ്റ്റാ ഉള്ളത് അറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം പറഞ്ഞു തരാം. എന്താണെന്നറിയാവോ? ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങളൊന്ന് ചെയ്തു തുടങ്ങുക. കുക്ക് ചെയ്യുന്നതാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ സഹകരിക്കുക. പാകിടുന്ന കൂട്ടത്തിൽ അതിന്റെ കൂട്ടത്തിൽ സഹകരിക്കുക. ഒരാളോട് ആത്മീയ കാര്യം പറയാനായിട്ട് സമയം കിട്ടുമ്പോൾ ആ കൂട്ടത്തിൽ അത് ചെയ്യുക. വചനം നമ്മുടെ അത്ര ആയില്ല, ഒരു വർഷമൊക്കെ ആളുകൾ വന്ന് വിശ്വാസി വന്നിട്ട് അവരോട് ചില ആത്മീയകാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ചില കാര്യങ്ങൾ ചെയ്യും ഭയങ്കര ഉത്സാഹമാണ്, നാച്ചുറലി നമ്മൾ ചെയ്യുക. ചില കാര്യങ്ങൾ അത്ര ഉത്സാഹമില്ല. അപ്പൊ ഓർത്താ മതി, ഈ ചെയ്യാനായിട്ട് ഉത്സാഹമുള്ളൊരു കാര്യങ്ങൾ അതാണ് നമ്മുടെ ഗിഫ്റ്റ്, അറിയാനായിട്ടുള്ള ഒരു മാർഗമാണ്. അത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേന്. Start doing it. പണ്ടൊരു ദൈവദാസൻ ചോദിച്ച പോലെ, ഈ കാറ് ഇത് മുന്നോട്ട് ഓടിയാൽ ഇതിനെ എങ്ങോട്ട് വേണം തിരിക്കാം, ഇടത്തോട്ട് വേണം തിരിക്കാം, വലത്തോട്ട് വേണം തിരിക്കാം. ഇത് കാർ ഇവിടെ കിടക്കാം, നമ്മൾ തിരിയാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഗിഫ്റ്റ് ഏതെന്നറിയാൻ വേണ്ടിയിട്ട് ഈ കാർ ഇവിടെ കിടന്ന് അങ്ങോട്ട് ഇവിടെ തിരിച്ചു, അല്ല, കാർ മുന്നോട്ടൊന്ന് ഓടട്ടെ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തുടങ്ങ്. ഡു സംതിങ്, ചെയ്യാൻ പറ്റുന്ന കൊച്ചു കാര്യങ്ങൾ. ഫോൺ ചെയ്യുക, ഇറ്റ്സ് എ ഗിഫ്റ്റ്. ഫോൺ ചെയ്ത് മറ്റുള്ളവരോട് സംസാരിക്കുക. ആരോടെങ്കിലും ഒക്കെ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ദൈവഹൃദയത്തിൽ വേടം കൊടുക്കും, ഇന്നയാളെ ഫോൺ വിളിക്ക്. ഒത്തിരി പേര് സാക്ഷ്യം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അകൃത്യ സമയത്താണ് സഹോദരനെ ഫോൺ വിളിച്ചത്. ഇവിടുന്ന് നാട്ടിലുള്ള ഒരാൾ എന്നോട് ഇരിക്കെ പറഞ്ഞു, ആ സഹോദരൻ ആ സമയത്ത് എന്നെ ഫോൺ വിളിച്ചത് എനിക്ക് ഭയങ്കര അനുഗ്രഹമായിപ്പോയി, കാരണം അത്ര തകർന്നു നിൽക്കുകയായിരുന്നു. നമ്മുടെ പ്രാർത്ഥിക്കുന്നവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു, പിതാവിന്റെ ഹിതം സെൻസ് ചെയ്യാൻ പറ്റും. ഫോൺ ചെയ്യുക, കോളിൻ. സ്വരങ്ങളെ, ഒന്നാമത്തെ കാര്യം, ഗോ ടു ഗോഡ്. കർത്താവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവർക്ക് മാത്രമേ പിതാവിന്റെ ഹിതം തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിതാവിന്റെ സന്നിധിയിൽ സമയം ചെലവഴിക്കുന്നവർക്ക് മാത്രം. അടുത്തൊരു കാര്യം കൂടെ ഞാൻ മോൾ എഴുതുന്നു, ഞാൻ പറഞ്ഞ ജസ്റ്റ് ക്ലോസ് ചെയ്യുക. 12 രണ്ടാമത്തെ വാക്യം, ആ കണ്ടോ, രണ്ടാമത്തെ കാര്യം, മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. റിന്യൂ യുവർ മൈൻഡ്. ഈ ദൈവഹിതം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, മനസ്സ് പുതുക്കപ്പെട്ടാലേ ദൈവഹിതം തിരിച്ചറിയാൻ പറ്റുള്ളൂ. എങ്ങനെയാ മനസ്സ് പുതുക്കുന്നേ? ഒറ്റ മാർഗം മനസ്സ് പുതുക്കാനായിട്ട്, ദൈവവചനത്തിന്റെ കേൾവി, ദൈവവചനത്തിന്റെ വായന. റിന്യൂ യുവർ മൈൻഡ്. ദൈവവചനവുമായിട്ട് നിരന്തര ബന്ധമുള്ളവരുടെ മനസ്സ് എപ്പോഴും ട്യൂൺഡാ ദൈവമായിട്ട്. ദൈവത്തിന്റെ ഹിതം പെട്ടെന്നുള്ളിൽ അറിയാൻ പറ്റും. ദൈവവചനവുമായിട്ട് ബന്ധമില്ലാത്തവർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. കാരണം അറിയോ, ഒത്തിരി വോയിസ് നമ്മുടെ ചുറ്റുമുള്ളേ. ശബ്ദമുഖിതമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞ അതുമാത്രമല്ല, ഈ മൊബൈൽ ഫോൺ വന്നതോടുകൂടി എപ്പോഴും നമ്മൾ ഒക്കുപ്പായിട ഒത്തിരി പല ആൾക്കാരുടെ ശബ്ദങ്ങൾ, പല കാര്യങ്ങൾ ഇങ്ങനെ വരാ, ലോകത്തിന്റെ ശബ്ദങ്ങൾ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ദൈവഹിതം അറിയണമെങ്കിൽ ഒറ്റ മാർഗം എന്താണെന്ന് അറിയാമോ? ദൈവവചനത്തിൽ നമ്മുടെ മനസ്സ് നിരന്തരം ഉടക്കിയിരിക്കണം. ഈ കാര്യത്തിൽ വേണം മനസ്സ് കിടന്ന് കറങ്ങാൻ. ദൈവവചനത്തിൽ മനസ്സ് കിടന്ന് കറങ്ങുന്നവരുടെ പ്രത്യേകത എന്നറിയാവോ? അവർക്ക് വളരെ പെട്ടെന്ന് ദൈവഹിതം തിരിച്ചറിയാൻ പറ്റും. ഇല്ല, ഒരു പിടിയും കിട്ടത്തില്ല. നമ്മൾ പിന്നെ ഈ അറ്റകൈ പ്രയോ ഇപ്പോഴത്തെ ദൈവഹിതം എന്നറിയാവോ? അതങ്ങനെ സംഭവിച്ചു. ആ ദൈവഹിതമാണ്, ഇതിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പോക്ക് എന്ന് പറയുന്നത്. ദൈവം വേണമെങ്കിൽ എന്ത് ചെയ്തോണം, എന്തെങ്കിലും ഇടിയും തടയൊക്കെ തന്ന് എന്നെ തടഞ്ഞോണം, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പോവാ. അത് കുഴപ്പമില്ല, അതൊക്കെ ലാസ്റ്റ് റിസോർട്ടാ, കുഴപ്പമില്ല. പക്ഷെ അതിന്റെ മുമ്പിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു അത് ദൈവഹിതം. ഞാൻ പറഞ്ഞത് സൗരങ്ങളെ അത് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടം വരെ അതൊരു ചെറിയ എന്നാ പറഞ്ഞത്, ഏറ്റവും ഈ എന്നാ എന്താ പറയുന്നേ, ദൈവത്തിന്റെ പദ്ധതിയിൽ ഏറ്റവും ഒരു കുഞ്ഞു കാര്യമാണ് അത്. അങ്ങനെ നടത്തണമല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവശബ്ദം മുഴക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. തന്റെ പ്രമാണം നമ്മുടെ ഉള്ളിൽ എഴുതുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്മരിയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കുക. അങ്ങനെ പുതുക്കപ്പെട്ട മനസ്സ്, സമർപ്പിക്കപ്പെട്ട ഒരു ശരീരം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടിയിട്ട് ഈ നാളുകളിൽ പ്രയോജനപ്പെടുവാനായിട്ട് നമുക്ക് കഴിയും. പിതാവിന്റെ ഹിതം സമ്പൂർണമായിട്ട് നിവർത്തിക്കുവാനായിട്ട് കഴിയും. അതാ യേശു ചെയ്തത്. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. എനിക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം, ദൈവമേ നിന്റെ ഇഷ്ടം എന്നെ ഒന്ന് അറിയിക്കണേ കർത്താവേ. ദൈവമേ നിന്റെ വഴികളെ എന്നെ ഒന്ന് അറിയിക്കണേ കർത്താവേ. ഓരോ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കുന്ന പറയാം, കർത്താവ് ഇന്ന ദിവസം ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എനിക്കുള്ള വഴികൾ, എനിക്ക് ആ സാധ്യതകളൊക്കെ എനിക്ക് തുറന്നു തരണേ. എന്റെ ജോലിസ്ഥലത്ത് നിന്റെ ഇഷ്ടം എനിക്ക് ചെയ്യണം. ജോലിസ്ഥലവും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ ഭാഗമാണ്, പക്ഷെ അതിന്റെ നടുവിൽ ഒത്തിരി കാര്യങ്ങൾ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിക്കും. കർത്താവ് എന്റെ വീട്, എന്റെ വീട്ടിൽ ദൈവമേ നിന്റെ ഹിതം ചെയ്യുവാൻ എന്നെ സഹായിക്കണേ. ഞാൻ പറയാം സഹോദരങ്ങളെ, നിങ്ങൾക്ക് വീട്ടിൽ ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ എന്റെ മക്കളോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടി. അല്ലാത്തപ്പോ എനിക്ക് തോന്നത്തില്ല, തോന്നൽ വരണ്ടെന്നേ. കാരണം നമ്മളിപ്പോ എപ്പോഴും പ്രസംഗമാണല്ലോ, അതുകൊണ്ട് ഈ മക്കളോട് ഇനി പ്രത്യേകിച്ച് തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ദൈവഹിതം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, കർത്താവ് എന്റെ വീട്ടിൽ നിന്റെ ഹിതം നിവർത്തിക്കുവാൻ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പിള്ളേരെയുള്ള ചോദ്യങ്ങളായിട്ട് വരും. ചില സിമ്പിൾ ക്വസ്റ്റ്യൻ, ഒരു ബന്ധമില്ല, ചുമ്മാ ചോദ്യങ്ങളായിട്ട് വരിക. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ അവരോട് സംസാരിക്കുവാനായിട്ട്, ചില ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനായിട്ട് ദൈവം ചില അവസരങ്ങൾ തുറന്നു വരും. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ ഹിതം എല്ലായിടത്തും നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുവാൻ യെസ് സാധിക്കും. പ്രൊവൈഡഡ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിക്ക് രാവിലെ കയറിച്ചില്ല എന്ന് പറയാം. ദൈവം ഇന്നേ ദിവസം നിന്റെ ഹിതം വൈകിട്ട് വന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിച്ചോ. ജീവിതത്തെ ഒത്തിരി സമയമെല്ലാം കളഞ്ഞു, ചെറുപ്പക്കാരായിരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നറിയോ, രാവിലെ നേരത്തെ എഴുന്നേക്കാൻ ഒറ്റ മാർഗമുള്ളൂ. എന്നറിയോ, എന്താ? രാത്രി നേരത്തെ കിടക്കുക. രാത്രി ഇരുന്ന് വാചോടിയാ. പിള്ളേരൊക്കെ ആണെങ്കിലുണ്ടല്ലോ ഭയങ്കര വാചോടി, കുറച്ച് കഴിയുമ്പോൾ ആത്മീയമൊക്കെ പോകും. ആദ്യം കുറച്ച് നേരമൊക്കെ ആത്മീയമാണ്, പിന്നെ ഇരുന്ന് അങ്ങ് വാചോടിയാ. ഞാൻ പറഞ്ഞത് ഗോ ടു ബെഡ് ഏർലി, നേരത്തെ കിടക്കാൻ പോകും, രാത്രി രാവിലെ നേരത്തെ എഴുന്നേക്കാം. ആ ഒരൊറ്റ സ്റ്റെപ്പ് നിങ്ങൾ വെക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. 5 മണിക്ക് എഴുന്നേക്കണം, എത്ര മണിക്കൂർ ഉറക്കം വേണം, 7 മണിക്കൂറാണോ, 10 മണിക്ക് കിടക്കാൻ പോകും. അന്നേരം തീരുമാനിക്കും, ബാക്കി എല്ലാ പരിപാടി ഒതുക്കി ഞങ്ങൾ 10 മണിക്ക് കിടക്കാൻ പോകും. പിന്നെ പ്രയോജനമില്ലെന്ന്, വെറുതെ വാചോടിച്ച് പോവാ, ഒരു കാര്യമില്ല. അങ്ങോട്ടും വെച്ച് ഇങ്ങോട്ടും വെച്ച് ടിവിക്കകത്ത് ഇലക്ഷൻ ന്യൂസും കണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ പറയട്ടെ, ഗോ ടു ബെഡ് ഏർലി, 10 മണിക്ക് കിടക്ക്. 5 മണിയാകുമ്പോൾ, 7 മണിക്കൂർ ഉറക്കം വേണ്ട ഒരു കാര്യം പറഞ്ഞത്, 5 മണിക്ക് ഉണരും. അറ്റ്ലീസ്റ്റ് 1 hour, 1.5 hour നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധി ചെലവഴിക്കാൻ പറ്റും. ദൈവഹിതം തിരിച്ചറിയാം, സന്തോഷമായിട്ട് ആ ദിവസം മുന്നോട്ട് പോകാൻ പറ്റും. ആ ദിവസം ഫേസ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ട ദൈവകൃപ കൃപ നമുക്ക് തരും. പ്രലോഭനങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും, പക്ഷെ വേണ്ട ദൈവകൃപയിലായിരിക്കും നമ്മൾ ആ ദിവസം ആയിരിക്കുന്നത്. ആ ദിവസം മുഴുവൻ കർത്താവിന്റെ കൂടെ നടക്കുവാൻ ആ കാര്യം നമ്മളെ സഹായിക്കും. അതായത് ചെയ്തത് അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ എഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി.
ഉപദേശം ശ്രവിക്കുമോയോ? നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ